Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമമനുസരിച്ച് ആണ്ടുവട്ടം 22-ാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 27 വരെ വാക്യങ്ങൾ.
അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും.
മാർച്ച് മാസം കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ കോളേജുകളുടെ വൃക്ഷച്ചുവടുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. കാരണം ക്യാമ്പസ് എന്ന വസന്തത്തിൻ്റെ ഇതളുകൾ കൊഴിഞ്ഞു വീഴുന്നു. പങ്കുവയ്ക്കപ്പെടാത്ത ഹൃദയരഹസ്യങ്ങളും പറഞ്ഞു തീരാത്ത മൗന നൊമ്പരങ്ങളും സ്വാതന്ത്ര്യവും സധീർത്ഥ്യർ പ്രഖ്യാപിക്കുന്നത് ഒരിടത്തു മാത്രമാണ്, ഓട്ടോഗ്രാഫുകൾ ഒരു ചെറിയ പുസ്തകത്തിൽ മാത്രം. വേർപാടിൻ്റെ വേദനയും പ്രതീക്ഷയുടെ പ്രഖ്യാപനങ്ങളും അതിൽ കോറിയിടുന്നു, കുറിച്ചിടുന്നു. PG വിദ്യാർത്ഥി തന്റെ സഹപാഠിയുടെ ഡയറിയിൽ ഇങ്ങനെ കോറിയിട്ടു, ഇനി ജീവിതത്തിലേക്ക് ഇതാ ഇത്ര ദൂരം മാത്രം, ഇത്ര ദൂരം മാത്രം എന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗം ക്രിസ്തുവിന്റെ ഓട്ടോഗ്രാഫാണ്. ഇനി തന്റെ മരണത്തിലേക്ക് ഇതാ ഇത്ര ദൂരം മാത്രം എന്നാണ് അവിടുന്ന് കോറിയിട്ടത്. എന്നാൽ സ്വപ്നഭംഗം വന്നയാളും ഹൃദയത്തിലൂടെ നാടുകടത്തപ്പെട്ടവനുമായ പത്രോസിന് ക്രിസ്തു കോറിയിട്ട ആ ഓട്ടോഗ്രാഫ് സ്വീകാര്യമായില്ല. ആ മനുഷ്യൻ എതിർത്തു. ആ എതിർപ്പിനോടുള്ള ക്രിസ്തുവിന്റെ പ്രതികരണത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ജനതകൾക്ക് വിമോചനത്തിന്റെ സദ്വാർത്ത കൊണ്ടുവരുന്ന സഹനദാസന്റെ ദൗത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. എന്നാൽ ഈ ദൗത്യവും അതിന്റെ വിജയവും കൺമുൻപിൽ കാണാൻ പത്രോസിന് സാധിക്കാതെ പോകുന്നു, കഴിയാതെ പോകുന്നു. ഒപ്പം ആത്യന്തിക വിജയത്തിനു മുൻപുള്ള അനിവാര്യമായ സഹനവും മരണവും അയാളെ ഭീതിപ്പെടുത്തുന്നു. മിശിഹായ്ക്ക് മരണം സംഭവിക്കുമോ? ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ മരിക്കുകയോ? പത്രോസിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പത്രോസ് ഇടറുവാൻ തുടങ്ങി. അപ്പോൾ നീ ഭാഗ്യവാൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് തന്നെ സാത്താനെ നീ മാറി നിൽക്കൂ എന്ന് ശാസിച്ച പത്രോസിനെ ക്രിസ്തു ആട്ടിപ്പായിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കാത്തവൻ പ്രലോഭകനാണ്. മരണം തന്നെയാണ് ഉദ്ധാനം, ഉയിർപ്പ് എന്ന് തിരിച്ചറിയാത്തവൻ എന്ന് മനസ്സിലാക്കാത്തവനും പ്രലോഭകനാണെന്ന് ക്രിസ്തു സമർത്ഥിക്കുന്നില്ലേ ഇവിടെ? എന്താണ് ശിഷ്യത്വമെന്ന് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന്. അപ്പോൾ ഇത്രനാളും അവർ അവിടുത്തെ അടുത്ത് അനുഗമിക്കുകയായിരുന്നില്ലേ? ഇത്രനാളും അവർ അവിടുത്തെ യേശുവിൻ്റെ കൂടെയായിരുന്നു. എന്നാൽ ഇനി അവിടുത്തെ ധ്യാനാത്മകമായി അനുഗമിക്കാനുള്ള, വളരെ അടുത്ത് അനുഗമിക്കാനുള്ള, അവിടുത്തോടുകൂടെ ജീവിക്കാനുള്ള ത്യാഗമാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. ക്രിസ്തു ശിഷ്യരായ നാം മനസ്സിലാക്കേണ്ടതാണ്, സഹനദാസന്റെ ദൗത്യമല്ലാതെ മറ്റൊരു ദൗത്യം മനുഷ്യപുത്രന് ഇല്ല, ക്രിസ്തുവിനില്ല എന്ന്. പാർലമെന്ററി മോഹങ്ങളാണ് ക്രിസ്തുവാനുകരണമെന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. മറ്റുള്ളവരെ രക്ഷിക്കുവാനുള്ള ഏക വഴി അവരെ സ്നേഹിച്ചും അവർക്കു വേണ്ടി സഹിച്ചും ജീവൻ സമർപ്പിക്കുകയാണ്. സ്നേഹിക്കുവോർക്കായി സ്വയം ജീവനേകുന്ന സ്നേഹത്തിലും ഇതേ സ്നേഹമുണ്ടോ എന്നല്ലേ സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ ചോദിക്കുന്നത്? അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. സ്നേഹമെന്ന യാഥാർത്ഥ്യത്തോടുള്ള സ്വാഭാവിക പ്രതികരണമാണ് ത്യാഗസമർപ്പണം. ഇറാഖിലെ ക്രൈസ്തവ സമൂഹങ്ങളിൽ കാണുന്നത് ഈ ത്യാഗസമർപ്പണമാണ്. നാടുകടത്തലിന്റെയും കൂട്ടക്കുരുതിയുടെയും മുന്നിലും ആ ക്രൈസ്തവർ പതറാതെ ക്രിസ്തു സ്നേഹത്തിൽ ജീവിക്കുന്നു, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. ജീവിതത്തിൽ കാണേ കാണേയെല്ലാം അലങ്കാരങ്ങളായി തീരുകയാണ്. ഒരു കഴുമരം പോലും, അതെ കുരിശുമരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പള്ളിക്കെന്തിനാണ് പൊൻകുരിശ് എന്ന് ചോദിക്കുന്നത് ആരാണ്? സുവിശേഷ മൂല്യങ്ങളിൽ മൗലികമായി വിശ്വസിക്കുന്നവരാണ്. വിപൽ ജീവിതത്തിന്റെ ഫലശ്രുതിയാണ് കഴുമരമെന്ന് ഏറ്റവും ചെറിയ ഓർമ്മ പോലുമില്ലാതെ ക്രൈസ്തവരായ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. തൂക്കുമരത്തിലേറ്റപ്പെട്ട പോരാളികളെ കാട്ടാൻ ചെറിയ കുട്ടിയെയും കൊണ്ട് അച്ഛൻ പോയ സംഭവം കസൻസാക്കീസ് കുറിച്ചിരിക്കുന്നു. കഠിനവും മനം മറിക്കുന്നതുമായ കാഴ്ചയായിരുന്നു അത്. ഇതാ കാറ്റിൽ ഉലയുന്ന ജീർണിച്ചു തൂങ്ങിയ ശവശരീരങ്ങൾ. പേടിച്ച് പിന്നോട്ട് നീങ്ങിയ കുഞ്ഞിനെ അച്ഛൻ തടഞ്ഞു. എന്നിട്ട് പോരാളികളുടെ മഞ്ഞുപോലെ തണുത്ത പാദങ്ങളിൽ ചുംബിക്കാൻ മകനോട് ആ അച്ഛൻ ആവശ്യപ്പെട്ടു. ഭയത്തോടും വിറയലോടും കൂടെ കുട്ടി അത് ചെയ്തു. എന്നാൽ ആ നിമിഷം അസാധാരണമായൊരു ചൈതന്യത്തിന്റെ നീരൊഴുക്ക് അവനുണ്ടായി. അവൻ അനുഭവപ്പെട്ടു. അതവന്റെ മുഴുവൻ ജീവിതത്തെയും പ്രകാശിപ്പിച്ചു. അവന്റെ ചെറിയ പ്രാണനെ രാഗിരാഗി മൂർപ്പിച്ചു നിർത്താൻ ആ ത്യാഗസമർപ്പണത്തിന്റെ പ്രതിബിംബങ്ങൾ എന്നും ജീവിതത്തിൽ അവനെ സഹായിച്ചു. ക്രിസ്തുവിന്റെ കുരിശിനെ ഓർത്ത് നിങ്ങൾ ലജ്ജിക്കരുത് എന്ന് പൗലോശ്ലീഹ പറയുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമ്മളാരും ലജ്ജിക്കുന്നില്ല. ആഭരണത്തെപ്പോലെ, ലോക്കറ്റുപോലെ പരമാവധി അതിനെ മതിപ്പോടെ അണിയുന്നുണ്ട്, കാട്ടിക്കൊടുക്കുന്നുണ്ട്. എത്രമാത്രം കുരിശടയാളങ്ങളാണ് ഈ ഭൂമി നിറയെ. പള്ളിയുടെ മുഖപ്പിലും മാറത്തെ തണുപ്പിലും ഒരു വളർത്തുപൂച്ചയെപ്പോലെ അത് അങ്ങനെ ഒതുങ്ങിക്കിടക്കുകയാണ്. കഴുമരമാണെന്ന് പറയാൻ മാത്രമാണ് നമ്മൾ ലജ്ജിക്കുന്നത്. കുരിശുമരണം ഒരു പേർഷ്യൻ രീതിയാണെന്നോർക്കണം. കുറ്റവാളി ഭൂമിയിൽ കിടന്ന് മരിച്ചാൽ അവന്റെ രക്തം ഭൂമിയിൽ വീണ് അത് ശാപമായി മാറുമെന്ന സങ്കല്പത്തിൽ നിന്നാണ് അത് കുരിശുമരണം രൂപമെടുത്തത്. റോമാക്കാർ ആ കുരിശേറ്റൽ അല്ലെങ്കിൽ കുരിശുമരണം കടമെടുക്കുകയായിരുന്നു. എന്നിട്ടും തങ്ങളുടെ പൗരന്മാരെ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കഴുകന്മാർക്കെറിഞ്ഞുകൊടുക്കാൻ റോമാക്കാർക്ക് താൽപ്പര്യമില്ലായിരുന്നു. അടിമകൾക്കും അന്യദേശക്കാർക്കും വേണ്ടി മാത്രമായി അത് മാറ്റിവെച്ചു. അങ്ങനെ കൊല്ലുന്നതിൽ പോലും വിവേചനം പുലർത്താൻ മാത്രം ആഭിജാത്യമുള്ളവരായിരുന്നു റോമാക്കാർ എന്ന് വേണം നാം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ, ഇല്ലേ? ജീവിതത്തോട് രണ്ട് വിധത്തിലുള്ള സമീപനമാകാമെന്ന ലളിതമായ പാഠമാണ് ക്രിസ്തു ഭൂമിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജൈവമനുഷ്യനായതുകൊണ്ട് ജന്മത്തെ ഗോതമ്പ് മണിയോടാണ് അവിടുന്ന് സാദൃശ്യപ്പെടുത്തുന്നത്, വിശേഷിപ്പിക്കുന്നത്. അതിനു മുന്നിൽ പലപ്പോഴും രണ്ട് സാധ്യതകളുണ്ട്. ആദ്യത്തേത്, അത് നമ്മുടെ നടപ്പ് രീതിയാണ്. പത്തായത്തിലിരിക്കുന്നത് പോലെ തങ്ങളിൽ ആരംഭിച്ച്, തങ്ങളിൽ അഭിരമിച്ച്, തങ്ങളിൽ ഒടുങ്ങുന്ന ജീവിതവൃത്തത്തോട് കുഴപ്പമൊന്നും അനുഭവപ്പെടാത്തവർ നല്ല മനുഷ്യരാണെന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്യും. ഇനി രണ്ടാമത്തേത് ഒരു തരം പരമാർത്ഥ ജീവിതമാണ്. പത്തായത്തിന് വിപരീതമായി വയൽ എന്ന ആഭിമുഖ്യത്തിൽ ജീവിക്കുകയാണത്. ജീവിതത്തിന്റെ വെയിലും മഴയും കൊണ്ട് മണ്ണിൽ കാത്തുകിടക്കുക. നോക്കി നിൽക്കെ ഗോതമ്പ് മണിയുടെ പൊന്നിറം മങ്ങിമറയുന്നു. പിന്നെ അതിന്റെ സത്ത് അഴിയുന്നു, അലിയുന്നു, ഇനി ഒന്നുമില്ല. എന്നിട്ടും പിന്നീടെപ്പോഴോ ജീവന്റെ പച്ചനാമ്പ് ഭൂമിയുടെ പ്രസാദമായി മാറുന്നു, ജീവിതത്തിന്റെ സദ്ഫലമായി മാറുന്നു. അപ്പോഴും ഓർക്കുക, പത്തായത്തിലെ ഗോതമ്പ് മണി അങ്ങനെ തന്നെ തുടരുകയാണ് എന്ന്. ജീവിതത്തിലുടനീളം ക്രിസ്തു വിപത്കരമായിട്ട് ജീവിച്ചു എന്ന് കാണാം. ഇടുങ്ങിയ വഴിയിലൂടെ നടക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ക്രിസ്തു ഉപയോഗിച്ച ഇടുങ്ങിയ വഴി എന്ന വാക്കിന് ചവിട്ടാത്ത വഴി, ആരും നടക്കാത്ത വഴി എന്നുകൂടെ അർത്ഥമുണ്ട്. ആരും ചവിട്ടാത്ത വഴിയായതുകൊണ്ട് ഓരോ ചുവടും കല്ലിലും മുള്ളിലും ചവിട്ടി അഗ്നിക്കാവടി പോലെ ആടിത്തീരേണ്ട യാത്രയായിട്ട് മാറുന്നു നമ്മുടെ ജീവിതം ക്രിസ്തുവാനുകരണം. എന്നെ അനുഗമിക്കാൻ നിങ്ങൾ എല്ലാം പരിത്യജിക്കുക, കുരിശെടുക്കുക എന്ന് ക്രിസ്തു പറഞ്ഞതിന്റെ പിന്നിൽ സ്നേഹമായിരുന്നില്ലേ? ആ സ്നേഹവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പത്രോസ് അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ വഴിമുട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലാണ് പത്രോസ് ഇതിന് ധൈര്യപ്പെട്ടതെങ്കിലും ക്രിസ്തുവിന്റെ പ്രതികരണം കഠിനമായിരുന്നില്ലേ? നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കാൻ പ്രേരിപ്പിക്കുന്ന, യാത്രകളെ തടസ്സപ്പെടുത്തുന്ന എല്ലാവരിലും എന്തിലും സ്നേഹത്തിൽ പൊതിഞ്ഞൊരു സാത്താനുണ്ടെന്ന് മനസ്സിലാക്കാൻ എപ്പോഴാണ് നമ്മുടെ കണ്ണുകൾ ഇനി പ്രകാശിക്കുന്നത്?
കാണുന്നു കാൽവരി തന്നിൽ നിന്റെ കുരിശോളമുയരുന്ന പ്രിയ സാന്ത്വനം ഭൂവിന്നരുളുന്ന പുതുജീവനം ഇന്നും കാണുന്നു കാൽവരി തന്നിൽ നിന്റെ കുരിശോളമുയരുന്ന പ്രിയ സാന്ത്വനം കാണുന്നു കാൽവരി തന്നിൽ.
ഈ ഗാനം ആലപിച്ചത് മധു ബാലകൃഷ്ണനാണ്. ഗാനരചന ലിസി സ്റ്റീഫൻ, പിന്നെ സംഗീതം സണ്ണി സ്റ്റീഫൻ.
ത്ത സ്നേഹം കണ്ടു ക്ഷമിക്കും സ്വഭാവം കണ്ടു അനുദിനം ഞാൻ നിന്റെ ക്രൂശിൽ നിലയ്ക്കാത്ത സ്നേഹം കണ്ടു ക്ഷമിക്കും സ്വഭാവം കണ്ടു അനുദിനം ഞാൻ നിന്റെ ക്രൂശിൽ മണ്ണിൽ നിറയുന്നു വിണ്ണിൻ സന്തോഷം ഉള്ളിൽ വിരിയുന്നു കനിവിൻ സംഗീതം ജീവന്റെ ഉടയോ നീ അറിയാതെ ഭൂമിയിൽ ജീവന്റെ ഉടയോ നീ അറിയാതെ ഭൂമിയിൽ നിറവോടുണരുകിൽ ഒരു ജീവനും കാണുന്നു കാൽവരി തന്നിൽ നിന്റെ കുരിശോളമുയരുന്ന പ്രിയ സാന്ത്വനം ഭൂവിന്നരുളുന്ന പുതുജീവനം ഇന്നും കാണുന്നു കാൽവരി തന്നിൽ. മനസ്സിന്റെ ഭാരം മുഴുവൻ മാറാത്ത ദുരിതങ്ങളുമെൻ കൃപയുടെ കുറവെന്നറിഞ്ഞു മനസ്സിന്റെ ഭാരം മുഴുവൻ മാറാത്ത ദുരിതങ്ങളുമെൻ കൃപയുടെ കുറവെന്നറിഞ്ഞു ക്രൂശിനരികെ ഞാൻ അഭയം തേടുന്നു അനുതാപത്താലെൻ ആദിയുഷസ്സിൻ നിര കതിരായി വന്നു നീ ആദിയുഷസ്സിൻ നിര കതിരായി വന്നു നീ മനസ്സിൽ മായാത്ത സന്തോഷമാ കാണുന്നു കാൽവരി തന്നിൽ നിന്റെ കുരിശോളമുയരുന്ന പ്രിയ സാന്ത്വനം കാണുന്നു കാൽവരി തന്നിൽ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ലത്തീൻ റീതിലെ ആരാധന ക്രമമനുസരിച്ചുള്ള ആണ്ടുവട്ടം 22-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.